الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. بريم الله سرداكلي، السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ശരിയാംവണ്ണം പാരായണം ചെയ്യുവാനും പഠിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹ തജ്വീദ് നിയമങ്ങൾ പ്രകാരം പാരായണം ചെയ്യുവാനും പാരായണത്തിൽ വരാറുള്ള അബദ്ധങ്ങൾ തിരിച്ചറിയാനും വേണ്ടിയാണ് നാം വിശദീകരിക്കുന്നത്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇസ്തിആദ ശരിയാംവണ്ണം പാരായണം ചെയ്യാനാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്തിആദ എന്ന് വെച്ചാൽ പാരായണത്തിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന ഈ വാക്യം ചൊല്ലുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നതിന്റെ ചുരുക്കമാണ് ഇസ്തിആദ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ പാരായണത്തിന് മുമ്പ് ഇസ്തിആദ ചൊല്ലുന്നത്, അഊദു ചൊല്ലുന്നത് സുന്നത്താണ്. ഇതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് നിർബന്ധമാണെന്ന്. എന്നാൽ പ്രബലമായ വീക്ഷണം ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണമാണ്. ഇനി എങ്ങനെയാണ് ഈ വാക്യം പാരായണം ചെയ്യുക എന്ന് നോക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇവിടെ ചില അക്ഷരങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അഊദു എന്ന വാക്കിൽ ഐന് ശരിക്കും ഉച്ചരിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഐൻ എന്ന അക്ഷരം പുറപ്പെടുന്നത്. അറബി ഭാഷയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ് ഐൻ. അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. അഊദു, അഊദു, ആദ്യത്തെ അക്ഷരം ഹംസാണ്, ആ ശേഷം ഐനാണ്. അഊദു. അപ്പോൾ ഒന്നാമതായി ഐൻ എന്ന അക്ഷരം നാം ശ്രദ്ധിക്കുക. രണ്ടാമതായി ദാൽ എന്ന അക്ഷരം ശ്രദ്ധിക്കുക. പലപ്പോഴും പലരും ദാലിനെ ദാൽ ആക്കി ഉച്ചരിക്കാറുണ്ട്, അഊദു എന്ന് പറയാറുണ്ട്. തെറ്റാണ്. അപ്പോൾ അർത്ഥം മാറും. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ മടങ്ങുന്നു, ഞാൻ രോഗിയെ സന്ദർശിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ അഊദു ശരിയായ പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ അഭയം തേടുന്നു, ശരണം തേടുന്നു എന്നാണ്. അതേപോലെ ചിലർ അഊസു എന്നും പറയാറുണ്ട്. സെഡ് എന്ന അക്ഷരത്തിന്റെ സ്വരത്തിൽ പാരായണം ചെയ്യാറുണ്ട്, അഊസു. അത് തെറ്റാണ്. അതിന്റെ അർത്ഥവും വേറെയായി മാറും. ഖുർആനിൽ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാം അബദ്ധം വരുത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ അർത്ഥം മാറും. അർത്ഥം മാറിക്കഴിഞ്ഞാൽ ആ പാരായണത്തിന്റെ ഫലം നഷ്ടപ്പെടും എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അഊസു എന്ന വാക്കിന്റെ അർത്ഥം ദാലിനെ സാ ആക്കി ഉച്ചരിക്കുമ്പോൾ അർത്ഥം മാറി. അതിന്റെ അർത്ഥം എനിക്ക് ആവശ്യമുണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കാര്യം എനിക്ക് ആവശ്യമുണ്ടായി, ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ശരണം തേടി, അഭയം തേടി എന്ന അർത്ഥത്തിൽ നിന്ന് വഴിതെറ്റി. അപ്പോൾ ശരിയായ ഉച്ചാരണം ഒന്നും കൂടിയും പറയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഷീനാണ്. ഷീന് പുറപ്പെടുന്നത് നാവിന്റെ മധ്യഭാഗവും മേലണ്ണാക്കും ചേർന്നുകൊണ്ടാണ്. പലപ്പോഴും പലരും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഷ എന്ന അക്ഷരത്തിന്റെ സ്വരമനുസരിച്ചാണ് വായിക്കാറുള്ളത്. അത് ശരിയല്ല. ഏറ്റവും അടുപ്പം ഉള്ളത് ഭാഷ എന്ന വാക്കിന്റെ ഷ എന്ന അക്ഷരത്തോടാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അവസാനമായി ത്വാ എന്ന വാക്കാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മിനശ്ശൈത്താനി ത, നമ്മുടെ തല എന്ന വാക്കിലുള്ള ത കൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വാക്ക് ശരിയാകുകയില്ല. അവിടെ ത എന്ന അക്ഷരമാണ് കനപ്പിക്കേണ്ട ഒരു അക്ഷരമാണ്. അത് അറബി ഭാഷയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ഈ വാക്യത്തിനാണ് അറബിയിൽ അൽ ബസ്മല എന്ന് പറയുക. بسم الله الرحمن الرحيم എന്ന വാക്യം ചൊല്ലുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി, ബ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നല്ലവണ്ണം കട്ടിക്കുറച്ച് ഉച്ചരിക്കാൻ പാടില്ല. മറിച്ച് ഹർഫുൻ ഷദീദ്, ഹർഫുൻ മജ്ഹൂർ എന്നൊക്കെയാണ് ഖുർആൻ പാരായണ ശാസ്ത്ര പണ്ഡിതന്മാർ ബാഇനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ സീൻ ഷീൻ പോലുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം ശ്വാസം പുറത്തേക്ക് വരുന്നതുപോലെ ബ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ സംഭവിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ഓതാൻ ശ്രമിക്കുക. പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു അർറഹ്മാൻ എന്നീ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അമിതമായി ദീർഘിപ്പിക്കാതിരിക്കുക. ചിലർ ഇപ്രകാരം ഓതാറുണ്ട്. അത് ശരിയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നാൽ അർറഹീം എന്ന വാക്കിൽ നിർത്തുമ്പോൾ രണ്ടോ നാലോ ആറോ വീതം നീട്ടാം. അർറഹീം, അർറഹീം, അർറഹീം. കൂടുതലായി നാം കേൾക്കാറുള്ള ഒരു അബദ്ധമാണ് അർറഹ്മാൻ അർറഹീം എന്ന വാക്കുകൾ ഓതുമ്പോൾ ഹാഇന് പകരം ഹ ആക്കി ഉച്ചരിക്കുന്നത് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. അത് ഒരു അബദ്ധമാണ്, നാം ഒഴിവാക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ് ആ അബദ്ധത്തിൽ ചാടാതിരിക്കാൻ. കാരണം അർറഹ്മാനും അർറഹീമും ഇരുവാക്കുകളും കാരുണ്യത്തിൽ നിന്ന് ഉണ്ടായതാണ്, കാരുണ്യത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ആ കാരുണ്യത്തിന്റെ അർത്ഥം സാധ്യമാകണമെങ്കിൽ ഹ എന്ന് തന്നെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ഹ ആണെങ്കിൽ തൊണ്ടയുടെ അങ്ങേയറ്റ താഴ്ഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. രണ്ടിന്റെയും ഉത്ഭവസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒന്നുകൂടിയും ഈ വാക്യം നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. سورة الفاتحة ലെ രണ്ടാമത്തെ സൂക്തമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി, ഹ ഉച്ചരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഹ ഇന്റെ മഹ്റജ്
ഉത്ഭവസ്ഥാനം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഹാ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹാഇന്റെ ശബ്ദമാക്കി ഓതാൻ പാടില്ല. അൽഹംദു എന്ന ശബ്ദം തന്നെ കേൾക്കണം. അൽഹംദു പറയാൻ പാടില്ല. കാരണം ഹാ കൊണ്ട് അൽഹംദു പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്തുതി എന്നാണ്. ഹാ കൊണ്ട് ഓതിയാൽ, അൽഹംദു എന്ന് ഓതിയാൽ ആ അർത്ഥം, സ്തുതിയുടെ അർത്ഥം കിട്ടുകയില്ല. പിന്നീട് റബ്ബി എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ റാ കനപ്പിക്കേണ്ടതാണ്. റബ്ബി എന്ന് പറഞ്ഞാൽ പോരാ, റബ്ബി റാ എന്ന സ്വരത്തിലാക്കി മാറ്റേണ്ടതാണ്. അതിനാണ് തഫ്ഹീമുർ റാ എന്ന് ഖുർആൻ പാരായണ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുക, അഥവാ റായിനെ കനപ്പിക്കണം എന്നർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം.
സൂറത്തുൽ ഫാത്തിഹയിലെ മൂന്നാമത്തെ സൂക്തമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ രണ്ട് വാക്കുകളും എങ്ങനെയാണ് നാം ഉച്ചരിക്കേണ്ടത് എന്ന് അൽ ബസ്മല വിശദീകരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്. അർറഹ്മാനും അർറഹീമും ഇരു പദങ്ങളും റഹ്മയിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അങ്ങനെയാകുമ്പോൾ ഹാഇന്റെ ശബ്ദം ഹാ ആക്കി മാറ്റിയാൽ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ അർത്ഥം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അർറഹ്മാൻ അർറഹീം ഈ രണ്ട് പദങ്ങൾ നാം ഉച്ചരിക്കുമ്പോൾ ഹാഇന്റെ ശബ്ദം വ്യക്തമാക്കി ഓതണം എന്ന് വീണ്ടും ഉണർത്തുന്നു. അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. സൂറത്തുൽ ഫാത്തിഹയിലെ നാലാമത്തെ സൂക്തമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ സൂക്തം ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിലര് മാലിക്കി എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അല്പം ചരിക്കാറുണ്ട്. മാലിക്കി എന്ന് ഓതാറുണ്ട്, അത് ശരിയല്ല. മാലിക്കി യൗമിദ്ദീൻ, മാലിക്കി എന്ന വാക്ക് ദീർഘിപ്പിക്കേണ്ടത് രണ്ട് ഖദർ വീതമാണ്. അതിന്റെ അപ്പുറം ദീർഘിപ്പിക്കാൻ പാടില്ല. അതേപോലെ യൗമി എന്ന് വാക്കുച്ചരിക്കുമ്പോഴും യൗം എന്ന ദീർഘം അവിടെയും പാടില്ല. മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് വായിക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇയ്യാക എന്ന പദം ഉച്ചരിക്കുമ്പോൾ യാഇന്റെ മേലെ ഷദ്ദുണ്ട്. യാഇന് കട്ടി നൽകിക്കൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അവിടെ കട്ടി കൊടുക്കാതെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഇയാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന അർത്ഥത്തിൽ നിന്ന് തെറ്റിപ്പോകുമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നു. കാരണം കട്ടിയില്ലാതെ, ഷദ്ദില്ലാതെ യാ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെയാണ്. ഇയ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സൂര്യന്റെ വെളിച്ചം എന്നാണ്. അപ്പോൾ സൂര്യന്റെ വെളിച്ചത്തെ നാം ആരാധിക്കുന്നു സഹായം ചോദിക്കുന്നു എന്നൊക്കെ അർത്ഥം വരും. അത് അപകടമാണ്. അതുകൊണ്ട് അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളായ പല പണ്ഡിതന്മാരും ഉണർത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു കഥീർ, ഇമാം ഖുർത്തുബി പോലുള്ള പ്രഗത്ഭ ഖുർആൻ വ്യാഖ്യാതാക്കൾ. അതേപോലെ തന്നെ നഅബുദു, നസ്തഈൻ എന്നീ പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഐനിന്റെ ശബ്ദം വ്യക്തമാകണം. നഅബുദു, നസ്തഈൻ, അത് ഹാഇന്റെ ശബ്ദമോ ഹാഇന്റെ ശബ്ദമോ ആയി മാറാൻ പാടില്ല. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم. ഈ ആയത്ത് ഓതുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഇഹ്ദിന എന്ന പദം ഉച്ചരിക്കുമ്പോൾ ചിലര് ഹാഇന് കൽക്കല കൊടുക്കാറുണ്ട്, ഇപ്രകാരം ഓതാറുണ്ട്, ഇഹ്ദിന ഇഹ്ദിന എന്ന് ഓതാൻ പാടില്ല, ഇഹ്ദിന എന്നാണ് ഓതേണ്ടത്. അസ്സിറാത എന്ന പദം ഉച്ചരിക്കുമ്പോൾ സാദ് എന്ന അക്ഷരത്തെ അല്പം കനപ്പിക്കേണ്ടതാണ്, സീനാക്കി ഉച്ചരിക്കാൻ പാടില്ല, അഥവാ ഇഹ്ദിന സിറാത എന്ന രീതിയിൽ ഓതാൻ പാടില്ല. നാം അവലംബിക്കുന്ന റിവായത്തിന് വിരുദ്ധമാണ് അത്. സ്വാദ് കൊണ്ടാണ് ഓതേണ്ടത്. അതേപോലെ റായിനെയും പായിനെയും കനപ്പിക്കേണ്ടതാണ്. ശേഷം അൽ മുസ്തഖീം എന്ന പദം ഉച്ചരിക്കുമ്പോൾ മീമിന്റെ മേലെ വമ്മയാണ് ഉള്ളത്, അൽ മു. അങ്ങനെയാവുമ്പോൾ രണ്ട് ചുണ്ടുകളും നാം വമ്മ ഉള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് ആ ആകൃതിയിലായിരിക്കണം നാം വമ്മുള്ള മീമിനെ ഉച്ചരിക്കേണ്ടത്. ശേഷം സീന് ഉണ്ട്, താഉ ഉണ്ട്. അവിടെ സീനിനെ സ്വാദാക്കി ഉച്ചരിക്കാൻ പാടില്ല, അവിടെ കനപ്പിക്കാൻ പാടില്ല. അൽ മുസ്തഖീം എന്നാണ് കേൾപ്പിക്കേണ്ടത്. അതേപോലെ താഇനെ ത്വാ ആക്കി ചിലർ ഉച്ചരിക്കാറുണ്ട്, അൽ മുസ്തഖീം. അങ്ങനെ ഓതാൻ പാടില്ല. താഇനെ കനപ്പിക്കാതിരിക്കുക, കട്ടി കുറച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
സൂറത്തുൽ ഫാത്തിഹയിലെ ഏഴാമത്തെ ആയത്താണ് ഇപ്പോൾ നാം ഓതി കേൾപ്പിച്ചത്. ഏഴാമത്തെ ആയത്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത്. ഇത് പാരായണം ചെയ്യുമ്പോൾ നാം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഇതിനു മുമ്പുള്ള ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ സിറാത്ത എന്ന പദത്തിൽ സ്വാദുണ്ട്, ത്വാ ഉണ്ട്, രണ്ടും കനപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. എന്നാൽ സ്വാദ് കസ്റുള്ളതായതുകൊണ്ട് കൂടുതലായി കനപ്പിക്കാൻ പാടില്ല, അഥവാ സ്വാദ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് പോലെ അമിതമായി കനപ്പിക്കേണ്ടതില്ല, കസ്റുള്ളതായതുകൊണ്ട്. എന്നാൽ സീനെ പോലെ ആക്കാനും പാടില്ല. ഇഹ്ദിന സിറാത്ത അല്ലെങ്കിൽ സിറാത്തൽ ലദീന എന്ന രീതിയിൽ ഓതാൻ പാടില്ല, സിറാത്ത. ശേഷം ത്വാഇനും കനപ്പ് കൊടുക്കേണ്ടതാണ്. സിറാത്ത അവിടെ ത ആക്കി ഉച്ചരിക്കരുത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അൻഅംത എന്ന വാക്കിലെ ഐന് അതിന്റെ യഥാ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്.
ഐനിന്റെ മഹ്റജ് ഉത്ഭവസ്ഥാനം തൊണ്ടയുടെ മധ്യഭാഗം ആണ്. ശേഷം ഗൈന് നാം സൂക്ഷിക്കുക. ഗൈനും കനപ്പിക്കേണ്ട അക്ഷരമാണ്. ഐന് അതിന്റെ മേലെ കുത്തില്ല, എന്നാൽ ഐന്റെ മേലെ കുത്തുണ്ടാവുമ്പോൾ അതിന്റെ സ്വരം ഉച്ചാരണം മാറുന്നു, വേറെ അക്ഷരമായി മാറുന്നു, ഗൈനായി മാറുന്നു. ഗൈരിൽ മഗ്ദൂബി, ഗൈരി ഗൈരി എന്ന് പറയാൻ പാടില്ല. അതിനുശേഷം ഏറ്റവും അറബി അക്ഷരമാലയിൽ പ്രയാസമുള്ള അക്ഷരമാണ് ദാദ്. ഈ ദാദ് നാം ഉച്ചരിക്കുമ്പോൾ അതിന്റെ മഖ്റജ് ആദ്യം പഠിച്ചിരിക്കണം. അറബി അക്ഷരമാലയിൽ ഏറ്റവും പ്രയാസമുള്ളതും ഉച്ചരിക്കാൻ കടുപ്പമുള്ളതുമായ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ദോഷമാകില്ല, അത് പൊറുക്കപ്പെടുന്നതാണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നാം മനഃപൂർവ്വം അതിൽ വീഴ്ച വരുത്താനും പാടില്ല. ദാദ് പുറപ്പെടുന്നത് നാവിന്റെ ഏതെങ്കിലും ഒരു പാർശ്വം, സൈഡ്, മേലെ ഭാഗത്തുള്ള അണപ്പല്ലുകളും ചേർന്നുകൊണ്ടാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത്. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين غير المغضوب ولا الضالين ഇവിടെ ബാദിന്റെ ശബ്ദം നാം ശ്രദ്ധിക്കുക. ദാലിനെ പോലെയോ വായിനെ പോലെയോ വായിനെ പോലെയോ സാദൃശ്യപ്പെടുത്തരുത്. അതിന്റെ മഹ്റജ് വേറെ തന്നെയാണ്. പിന്നീട് നാം അവസാനമായി ശ്രദ്ധിക്കേണ്ടത് അബ്ബാലീൻ എന്ന വാക്കിലുള്ള ദീർഘമാണ്. ആറ് വീതം, ആറ് ഖദ്ർ നീട്ടേണ്ടതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ദീർഘങ്ങളിൽ ഏറ്റവും കൂടുതലായി നീട്ടേണ്ട ആറ് ഹറക്കത്ത് നീട്ടം വേണ്ട ദീർഘമാണ് മദ്ദാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഈ ആയത്ത് ദീർഘമുള്ളതായതുകൊണ്ട് നമുക്ക് ശ്വാസം വിടാൻ വേണ്ടി നിർത്തണമെങ്കിൽ, വഖഫ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ അലൈഹിം എന്ന വാക്കിൽ നിർത്താം. صراط الذين أنعمت عليهم രണ്ടാമത്തെ അലൈഹിം എന്ന വാക്കിൽ നിർത്താൻ പാടില്ല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം ഇതിൽ നിർത്തരുത്, ഇത് തെറ്റായ നൃത്തമാണ്, വഖഫാണെന്ന് വഖഫ് പണ്ഡിതന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആൻ യഥാവണ്ണം ശരിയാംവണ്ണം പാരായണം ചെയ്യുവാനും പഠിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. السلام عليكم ورحمة الله.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين